السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാം ദീൻ, അതിൻ്റെ മർത്തബകൾ, അതിൻ്റെ വ്യത്യസ്ത പദവികൾ ഏതെല്ലാമാണ് എന്നതാണ് കഴിഞ്ഞ ദർസുകളിൽ നാം വിവരിച്ചത്. ഒരാൾ ഈ ദീനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കടക്കുന്നത് ഇസ്ലാമിൻ്റെ പടിയാണ്. രണ്ടാമത്തേത് ഈമാനിൻ്റെ പടിയാണ്. മൂന്നാമത്തേത് ഒരു മുഅ്മിനെ എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ഉയരമുള്ള, ഏറ്റവും ഉന്നതമായ പദവി ഇഹ്സാനിൻ്റെ പദവിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാർ, അതുപോലെ അവൻ്റെ നബിമാർ, റസൂലുകൾ, അവർ എത്തിപ്പിടിച്ച പദവിയാണ്. ഈ മൂന്നാമത്തെ പദവിയിൽ ഒരാൾ എത്തിയാൽ അവൻ സ്വർഗത്തിലേക്ക് ഒരു വിചാരണയുമില്ലാതെ പ്രവേശിക്കുന്നതാണ്. അതാണ് ഇനി വിവരിക്കാനുള്ളത്. അൽ മർത്തബത്തു സാലിസ, അള്ളാഹുവിന്റെ ദീനിലെ മൂന്നാമത്തെ മർത്തബ, മൂന്നാമത്തെ പദവി എന്ന് പറഞ്ഞാൽ അൽ ഇഹ്സാൻ. അത് ഇഹ്സാനിന്റെ പദവിയാണ്. ആ പദവിയിൽ നിലകൊള്ളുന്നത്, അതിൽ ശ്രദ്ധിക്കേണ്ടത് റുക്നുൻ വാഹിദ്. ഇസ്ലാമിന് അഞ്ച് അടിത്തറകളുണ്ട് എങ്കിൽ, അഞ്ച് സ്തംഭങ്ങളുണ്ട് എങ്കിൽ, ഈമാനിന് ആറ് സ്തംഭങ്ങളുണ്ട് എങ്കിൽ, ഇഹ്സാനിന്റെ സ്തംഭം റുക്നുൻ വാഹിദ്, ഒരൊറ്റ സ്തംഭമാണ്. വഹുവ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു فإن لم تكن تراه فإنه يراك. إحسان ده ഈ ഒരു സ്തംഭം എന്ന് പറഞ്ഞാൽ, വഹുവ അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്, നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെ ഭയക്കുകയും അവനെ സ്നേഹിക്കുകയും അവനിൽ പ്രതീക്ഷ വെക്കുകയും, അങ്ങനെ എന്തെല്ലാം ഇബാദത്തുകൾ നിനക്കറിയുമോ ആ ഇബാദത്തുകളെല്ലാം നീ നിർവഹിക്കലാണ്. എങ്ങനെ? കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ. നീ അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും നീ ഇബാദത്തുകൾ ചെയ്യുക? അതുപോലെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നതുപോലെ, അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് എന്നതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഫഇല്ലം തകുൻ തറാ, നീ അല്ലാഹുവിനെ നിന്റെ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ കാണുന്നില്ല എങ്കിലും, ഫഇന്നഹു യറാക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ഇഹ്സാൻ എന്നത് ഈ പദവി അല്ലേ, അറബിയിൽ അഹ്സന എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാക്കുക എന്നതാണ്. അഹ്സൻ എന്ന് പറയില്ലേ നമ്മൾ, ഏറ്റവും നല്ലതെന്ന്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, അത് രണ്ട് കാര്യങ്ങളിലാണ് ദീനിൽ ഇഹ്സാൻ ഉള്ളത്. ഒന്നാമത്തേത് അൽ ഇഹ്സാനു ഫീ ഇബാദത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നീ ഇഹ്സാൻ കൊണ്ടുവരണം. എന്നാൽ നിന്റെ ഇബാദത്തുകൾ, അള്ളാഹുവിനുള്ള നിന്റെ ഇബാദത്തുകൾ നീ ഏറ്റവും നന്നാക്കണം. ഏറ്റവും നന്നാക്കൽ എങ്ങനെ? ഇങ്ങനെയാണ്, അൻ തഅബുദ അല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്താൽ അതാണ് ഇബാദത്തിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ. ഇഖ്ലാസിന്റെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ, അള്ളാഹുവിലുള്ള തവക്കുലിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അള്ളാഹു അവനുള്ള ഇബാദത്തുകളിലുള്ള ഇഹ്സാനാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അൽ ഇഹ്സാനു ഫീ ഹുഖൂഖിൽ ഖൽഖ്, സൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിൽ അവരുമായുള്ള ഇടപാടുകൾ അത് ഏറ്റവും നന്നാക്കുക. അല്ലെ, സൃഷ്ടികളോടുള്ള ഇടപാടുകൾ രണ്ട് രൂപത്തിൽ നിനക്ക് നിർവഹിക്കാം. ഒന്നാമത്തേത് നീതിപൂർവകമായ നിലപാടാണ്, ഇൻസാഫുള്ള നിലപാട്. അവർക്ക് നീ ചെയ്യേണ്ട വാജിബാത്തുകൾ നീ നൽകുന്നു. ഭാര്യയ്ക്ക് കൊടുക്കാൻ എത്രയാണോ കൊടുക്കേണ്ട അത്ര കൊടുക്കുന്നുണ്ട്, അത് നീതിയാണ്. മക്കൾ അവർക്ക് നൽകേണ്ടത് എത്രയാണോ അത്ര നീ നൽകുന്നുണ്ട്, അത് നീതിയാണ്. രണ്ടാമത്തേത് ഇഹ്സാനിന്റെ പദവിയാണ്, നീ അവർക്ക് കൂടുതലായി നൽകുക എന്നത്. നിനക്കുമേൽ ബാധ്യതയുള്ളത് നൽകുന്നതിനോടൊപ്പം കൂടുതൽ നന്മകൾ നീ അവർക്ക് നൽകുക എന്നത്, ഇത് ഇഹ്സാനിന്റെ പദവിയാണ്. ശത്രുവിനോടുള്ള നീതി എന്താണ്? അവൻ നിന്നോട് അതിക്രമം പ്രവർത്തിച്ചാൽ അതിന് തുല്യമായത് ചെയ്യുക എന്നത് നിനക്ക് അനുവാദമുള്ള കാര്യമാണ്. അത് നീ ചെയ്താൽ നീ തെറ്റുകാരനല്ല. ഫഇനി അഅതദ അലൈക്കും ഫഅതദ അലൈഹിം ബിമിസ്ലി മഅതദ അലൈക്കും, അവർ നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ അവർ ചെയ്തതിന് തുല്യമായത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നീതിയാണ്. എന്നാൽ അതിനേക്കാൾ നല്ല ഇഹ്സാനിന്റെ മാർഗമുണ്ട്. അതെന്താണ്? അതെന്താണ്? അവരോട് പുറത്തു കൊടുക്കുകയും അവരോട് നന്മയിൽ അങ്ങോട്ട് വർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. കേവലം ക്ഷമിക്കലല്ല, അവരോട് അങ്ങോട്ട് നന്മയിൽ വർത്തിക്കുക എന്നതാണ്. സൂറത്ത് ഫുസ്സിലത്തിൽ അതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിന്റെ അരികിൽ ഒരു ശത്രു വന്നാൽ ആ ശത്രുവിനോട് നീ നല്ല രൂപത്തിൽ പെരുമാറി ഏറ്റവും നല്ലത് നീ അങ്ങോട്ട് കാണിച്ചാൽ അവൻ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറും. ജനങ്ങളോടുള്ള ഇടപാടുകൾ അത് ഒന്നല്ലെങ്കിൽ നീതിപൂർവകമാണ്. അങ്ങനെ നീ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ അരികിൽ നീ തെറ്റുകാരനല്ല. എന്നാൽ അതിനേക്കാൾ ഉന്നതമായ പദവി ഏതാണ്? ഇഹ്സാനിന്റെ പദവിയാണ്. നീ അവർക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക എന്ന്, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് തിരിച്ചു പെരുമാറുക എന്ന്, ഇത് ഇഹ്സാനിന്റെ മർത്തബയാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ഇഹ്സാനുണ്ട്, അതുപോലെ സൃഷ്ടികളുമായുള്ള ഇടപാടിലും ഇഹ്സാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ മൃഗത്തെ അറുക്കുകയാണ് എങ്കിൽ, അറുക്കുകയാണ്, മൃഗത്തെ അറുക്കുകയാണ്, കൊല്ലാൻ പോകണം, എന്നാൽ അപ്പോഴും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ മൃഗത്തെ അറുക്കുന്നതിൽ ഇഹ്സാൻ കാണിക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ അറുക്കണം. എങ്ങനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ അറുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുരിഹ് ദബീഹതഹു, അവൻ താൻ അറുക്കുന്ന ആ മൃഗത്തിന് ആശ്വാസം നൽകട്ടെ, പ്രയാസപ്പെടുത്താതിരിക്കുക. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മൃഗത്തിന്റെ മുൻപിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതിന് പ്രയാസമുണ്ടാക്കുമെന്നത് മൃഗമാണ്, അതിനോടുള്ള ഇഹ്സാൻ ഇപ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, വൽ യുഹിദ്ദ, അവൻ അവന്റെ ആയുധം, അവൻ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി, അത് മൂർച്ച കൂട്ടട്ടെ. സാധാരണ മൂർച്ചയില്ല, നല്ല മൂർച്ചയും ഉണ്ടാകട്ടെ, എന്തിന്? പെട്ടെന്ന് അറുത്തു തീരാൻ വേണ്ടി, അതിന്റെ വേദനയുടെ സമയം കുറയ്ക്കുന്നതിന് വേണ്ടി. മൃഗത്തോടുള്ള ഇഹ്സാനാണ് അത്. ഇങ്ങനെ മനുഷ്യരോട് ഇഹ്സാനുണ്ട്, മൃഗങ്ങളോട് ഇഹ്സാനുണ്ട്, ജീവജാലങ്ങളോട് ഇഹ്സാനുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ളവരോടൊക്കെ ഇഹ്സാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനുണ്ട്, അവരുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാന്നുള്ളത്. വബിദിൽ ഖുർബ, കുടുംബക്കാരോട് ഇഹ്സാനുണ്ട്, കുടുംബ ബന്ധമുള്ളത്, കുടുംബ ബന്ധമുള്ളവരോട്. അതുപോലെ തന്നെ കുടുംബബന്ധമുള്ള അയൽപ്പക്കക്കാരോട് എഹ്സാനുണ്ട്. കുടുംബബന്ധമില്ലാത്ത സാധാരണക്കാരായ നമ്മുടെ അയൽവാസികളോട് എഹ്സാനുണ്ട്, വഴിയാത്രക്കാരനോട് എഹ്സാനുണ്ട്, മിസ്കീനിനോട് ഫക്കീറിനോട് എഹ്സാനുണ്ട്. അല്ലെ, നീ ഫക്കീറിന് എഹ്സാൻ കാണിക്കുക, കയ്യിലുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കാൻ സാധിക്കില്ലെങ്കിലോ കലിമ തയ്യിബ, നല്ലൊരു വാക്കെങ്കിലും പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനുള്ള ഇബാദത്തിൽ എഹ്സാനുണ്ട്, ഏറ്റവും നന്നാക്കണം. എന്നതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള പെരുമാറ്റവും ഏറ്റവും നന്നാക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് എഹ്സാനിന്റെ രണ്ട് ഇനങ്ങൾ. ഇവിടെ ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നത് ഏതിനെ കുറിച്ചാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവനുള്ള ഇബാദത്തുകൾ അത് ഏറ്റവും നന്നാക്കുന്നതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ ഏറ്റവും നന്നാക്കുക? രണ്ട് കാര്യങ്ങൾ ഒരു ഇബാദത്തിൽ ഉണ്ടായാൽ അല്ലാഹുവിനുള്ള ഇബാദത്ത് നീ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നിന്റെ ഇബാദത്ത് നീ അല്ലാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കുക എന്നതാണ്, ഇഖ്ലാസ് ഉള്ളതാക്കുക എന്നതാണ്. അതിൽ ഒരാൾക്കും പങ്കുണ്ടാകാതിരിക്കുക, അതിൽ റിയാ ഉണ്ടാകാൻ പാടില്ല, ലോകമാന്യം ഉണ്ടാകാൻ പാടില്ല, സുംഅത്ത് ഉണ്ടാകാൻ പാടില്ല, ജനങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, അൽ മുഖ്ലിസു മൻ യക്തുമു ഹസനാതിഹി കമാ യക്തുമു സയ്യിആതിഹി, തന്റെ തിന്മകൾ മറച്ചു വെക്കുന്നതുപോലെ തന്റെ നന്മകൾ മറച്ചു വെക്കുന്നവനാണ് ഇഖ്ലാസ് ഉള്ളവൻ. നമ്മുടെ തെറ്റുകൾ നമ്മൾ എങ്ങനെ മറച്ചു വെക്കാറുള്ളത്? അതുപോലെ നമ്മുടെ നന്മ മറച്ചു വെക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കാറുണ്ടോ? തെറ്റ് നമ്മൾ മറച്ചു വെക്കും അല്ലെ, ബോധപൂർവം ആരെങ്കിലും കാണുന്നുണ്ടോ ശ്രദ്ധിക്കും. ഇതുപോലെ നന്മകൾ മറച്ചു വെക്കുന്നവനാണ് മുഖ്ലിസ്, ഇഖ്ലാസ് ഉള്ളവൻ എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബാദത്തുകൾ, അതിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നത് എഹ്സാനിന്റെ ഏറ്റവും ഒന്നാമത്തെ ഭാഗമാണ്. എത്രമാത്രം ഇഖ്ലാസ് ഉണ്ടോ അത്രമാത്രം ഇബാദത്ത് നന്നായി, എത്രമാത്രം ഇഖ്ലാസ് ഉണ്ടോ അത്രമാത്രം ഇബാദത്ത് നന്നായി. ഗുഹയിലകപ്പെട്ട മൂന്നാളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മൂന്നാളുകളുടെ ഗുഹ, അതിനു മുൻപിൽ വന്നു വീണ ആ വലിയ പാറയെ നീക്കാൻ അവരുടെ ഇഖ്ലാസ് കൊണ്ട് സാധിച്ചു. അവരുടെ ഇബാദത്തുകൾ, അവർ മൂന്ന് ആളുകൾ ഗുഹയിലകപ്പെട്ടു, നിങ്ങൾ പലരും കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അവരോരോരുത്തരും അവർ ചെയ്ത ഇബാദത്തുകൾ എടുത്തു പറഞ്ഞു. ആ ഇബാദത്തുകളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞെന്താ, അല്ലാഹുവെ ഈ ഇബാദത്ത് നിനക്കു വേണ്ടി മാത്രമായി ചെയ്തതാണ് എങ്കിൽ ഇതാ ഈ പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. നോക്കൂലേ, ഇഖ്ലാസ് അത് എത്രമാത്രം ശക്തമാകുന്നോ, എത്രമാത്രം ഇബാദത്തിലുള്ള ഉദ്ദേശം പരിശുദ്ധമാകുന്നോ, അത്രമാത്രം ആ ഇബാദത്ത് എഹ്സാനിനോടടുക്കും. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതിനോട് എത്രമാത്രം യോജിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയോട് എത്രമാത്രം യോജിക്കുന്നു, അത്രമാത്രം അത് ഇഹ്സാനുള്ളതാണ്. നമസ്കാരം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. ഹജ്ജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതൃകയോട് എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം അവന്റെ ഇബാദത്ത് ഇഹ്സാനുള്ളതാണ്. ചില ആളുകൾ നിസ്കാരത്തിന് നിന്നാൽ കണ്ണുങ്ങനെ അടക്കും, അവന്റെ ധാരണ അവൻ കണ്ണടക്കുന്നത് കൊണ്ട് ഇബാദത്ത് നന്നാക്കി എന്നാണ്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കണ്ണടക്കാൻ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രൂപത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നന്നാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒന്നാമത് പറഞ്ഞത് ഹൃദയത്തെ ശരിയാക്കുന്നു, രണ്ടാമത് പറഞ്ഞത് പുറമേക്കുള്ളതിനെ ശരിയാക്കുന്നു. ഇഖ്ലാസ് നന്നാകുന്നതിനനുസരിച്ച് ഹൃദയം നന്നായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയോട് അടുക്കുന്നതിനനുസരിച്ച് പുറവും നന്നായി. ദീൻ എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവാണ്, ദീൻ എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവാണ്, ഉള്ളും പുറവും നന്നായാൽ ദീൻ നന്നായി. അപ്പൊ ഇതാണ് എഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഉലമാക്കൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപമ എന്താണ് അല്ലെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉലമാക്കളെ കുറിച്ച് പറഞ്ഞു, അവർ ചന്ദ്രനെ പോലെയാണ്. പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ രാത്രിയിൽ ചന്ദ്രനെ പോലെയാണ്. ഇരുട്ടുമൂടിയ രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ എപ്രകാരമാണോ അതുപോലെയാണ് പണ്ഡിതന്മാർ. ഉലമാക്കൾ ആ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, ചന്ദ്രൻ അതിന്റെ വെളിച്ചം എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. ചന്ദ്രൻ എത്രമാത്രം സൂര്യനോട് യോജിച്ചു വരുന്നോ അതിനനുസരിച്ച് അതിന്റെ വലുപ്പം വെളിച്ചം കൂടും അല്ലേ. ചന്ദ്രൻ ഇങ്ങനെ അത് ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതാവും, ചിലപ്പോൾ പൂർണ്ണ ചന്ദ്രനാകും. എത്രമാത്രം സൂര്യനോട് അത് അടുക്കുന്നോ അത്രമാത്രം അതിന്റെ വലുപ്പവും പ്രകാശവും വർദ്ധിക്കും. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പണ്ഡിതന്മാർ എത്രമാത്രം യോജിക്കുന്നോ അത്രമാത്രം അവരുടെ വെളിച്ചം വർദ്ധിക്കും. റസൂലുള്ളയാണ് സൂര്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉപമയിൽ ഉലമാക്കൾ അവരുടെ ഭംഗിയും അവരുടെ വെളിച്ചവും വർദ്ധിക്കുന്നത് അവിടുത്തെ മാതൃകയിലേക്ക് അടുക്കുമ്പോഴാണ്. അപ്പൊ ഇതാണ് എഹ്സാൻ, ഇബാദത്തിൽ എഹ്സാൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ. ഈ എഹ്സാൻ എത്തിപ്പിടിക്കാനുള്ള രണ്ട് വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ഔലിയാക്കന്മാർ അവർ രണ്ടു പദവിയിലാണ്. ഈ ഹദീസിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പദവി മഖാമുൽ മുഷാഹദ, ഒന്നാമത്തെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുന്നിൽ കാണുന്നുണ്ട് എന്നതുപോലെ നീ ഇബാദത്ത് ചെയ്യലാണ്. അതാണ് മഖാമുൽ മുഷാഹദ, ഏറ്റവും ഉന്നതമായ പദവി അതാണ്. ആ പദവി നേടിപ്പിടിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജുഇലത്തി സ്സലാ ഖുർറത ഐനി, നിസ്കാരം എനിക്ക് കൺകുളിർമയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞത് ഈ പദവിയിലെത്തിയപ്പോഴാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശ്രദ്ധാവായ, അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, നിങ്ങൾ ദുനിയാവിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട്. അയാളെ കാണുമ്പോൾ എന്തായിരിക്കുള്ള അവസ്ഥ? കുറച്ച് ദിവസം കാണാതിരുന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എത്ര നോക്കിയാലും നിങ്ങൾക്ക് മതിയാവുകയില്ല, എത്ര അയാളുടെ ഒപ്പം ഇരുന്നാലും നിങ്ങൾക്ക് മടുപ്പ് വരികയില്ല, എന്തെല്ലാം അയാൾ കൽപ്പിച്ചാലും നിങ്ങൾക്കത് പ്രയാസകരമായി തോന്നുകയില്ല. ഇതാണ് മഖാമുൽ മുഷാഹദ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ അവനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ ഇബാദത്ത് ചെയ്യലാണ് ഇബാദത്തിന്റെ പദവികളിൽ ഈ പറഞ്ഞ ഏറ്റവും ഉന്നതമായ പദവി. രണ്ടാമത്തെ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാ. ഈ പദവി ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് തൊട്ടു താഴെ മറ്റൊരു പദവിയുണ്ട്, അതെന്താണ്? ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ പദവിയിലേക്ക് ഇറങ്ങുക, അതെന്താണ്? അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ ഇബാദത്ത് ചെയ്യാൻ. ഇത് രണ്ടും വ്യത്യസ്ത പദവികളാണ്. ഒന്നാമത്തേത് മറ്റേതിനേക്കാൾ ഉയർന്ന പദവിയാണ്. ഞാൻ അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുന്നു എന്നതുപോലെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഏറ്റവും ഉന്നതമായ പദവി. അത് ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തൊട്ടു താഴെ പദവി ഏതാ? അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ്. അത് രണ്ടാമത്തെ പദവിയാണ്. ഈ രണ്ടു പദവികളും എഹ്സാനിന്റെ പദവികളായി പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. എഹ്സാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ഇബാദത്തുകളിലും ഏറ്റവും നേരായ രൂപത്തിൽ പ്രവർത്തിക്കലാണ്. അതിന് തെളിവായി വിശുദ്ധ ഖുർആനിലെ മൂന്ന് ആയത്തുകൾ ഇവിടെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. വദലീലു ഖൗലുഹു തആല ഇന്നല്ലാഹ മഅല്ലദീന തഖൂ والذين هم محسنون ഒന്നാമത്തെ ആയത്ത് അതാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സൂക്ഷിച്ചവരോടൊപ്പമാണ്. والذين هم محسنون, അതോടൊപ്പം മുഹ്സിനീങ്ങളായവരോടൊപ്പമാണ്. ആരാണ് മുഹ്സിൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ ഉള്ളവനാണ് അല്ലെ. അറബിയിൽ ഇഹ്സാൻ ഉള്ളവന് പറയുന്ന പേരാണ് മുഹ്സിൻ. അപ്പോൾ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നാം ഈ പറഞ്ഞ ഇഹ്സാനിന്റെ പദവി പാലിച്ചവരാണ്, അവരോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉള്ളത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇവിടെ ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ മഅല്ലദീന തഖൂ, അല്ലാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്, മുഹ്സിനീങ്ങളോടൊപ്പമാണ്. ഖുർആനിൽ പലയിടത്തും നിങ്ങൾ ഈ വാക്ക് വായിക്കാറുണ്ട് അല്ലെ, ഇന്നല്ലാഹ മഅകും, അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. എന്താണ് ഈ അള്ളാഹു ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോടൊപ്പമുണ്ട് എന്നത് രണ്ട് രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് മഅയ്യതുൻ ആമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ സൃഷ്ടികളോടും ഒപ്പമുണ്ട് എന്ന അർത്ഥത്തിൽ. അല്ലാഹു സർവ സൃഷ്ടികളോടും ഒപ്പമുണ്ട് എന്ന അർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു അവരുടെ വാക്കുകൾ കേൾക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഈ അർത്ഥം ഖുർആൻ പലയിടത്തും നമ്മൾ വായിക്കുന്ന വാക്കാണിത്. അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? അല്ലാഹു നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. മലയാള ഭാഷയിൽ വരെ ആ പ്രയോഗമുണ്ട്. ഈ പ്രയോഗം ഇത് അറബിയിലുള്ള പ്രയോഗമാണ്, മലയാളത്തിലും ഈ പ്രയോഗമുണ്ട്. ഉദാഹരണത്തിന് ഒരാളെ പോലീസ് പിടിച്ചു എന്നായിരിക്കും, അങ്ങനെ അയാൾ പിടിച്ചു, അയാൾക്ക് ശിക്ഷ ലഭിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയാളെ പറഞ്ഞുവിടുന്ന സമയത്ത് പോലീസ് പറയും, നീ ഇപ്പൊ പോയിക്കോ, എന്റെ ഒപ്പം തന്നെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഇയാളൊപ്പം തന്നെ നടക്കുന്നുണ്ട് എന്നാണോ? ആണോ? അല്ല. പിന്നെന്താണ്? അയാൾ ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അയാൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരോടും ഒപ്പമുണ്ട് എന്ന് പറയുന്നത് ഖുർആനിൽ പലയിടത്തും അത് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തു അൽ മുജാദിലയിൽ, അലം തറ അന്ന അല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അറിയുന്നു. മാ യകൂനു മിൻ നജ്വ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും, മൂന്നാളുകളുള്ള ഒരു രഹസ്യ സദസ്സ് നിങ്ങൾ കൂടിയാൽ അവിടെ നാലാമനായി ആരുണ്ട്? അല്ലാഹുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞ അർത്ഥം എന്താ? അല്ലാഹു നിങ്ങളുടെ രഹസ്യ സംഭാഷണം കേൾക്കുന്നുണ്ട്, നിങ്ങൾ നടത്തുന്ന രഹസ്യ സംഭാഷണം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ചില ആളുകൾ അബദ്ധം പറഞ്ഞു. അവർ പറഞ്ഞു അല്ലാഹുവിന്റെ പേരുകളിൽ പെട്ടതാണ് റാബിഉ, ഖാമിസ്, സാലിസ്, അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോടൊപ്പം എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ കാണുന്നുണ്ട്, അവൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഇത് നമ്മളോട് എല്ലാവരുടെ ഒപ്പമുണ്ട്. ഖുർആനിൽ ഉലമാക്കൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശക്തമായ താക്കീത് ഈ പറഞ്ഞ മഅയ്യതാണ്, അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട് എന്ന ഈ വാക്കാണ്. നിങ്ങൾ ഏത് ഇരുട്ടിൽ പോയാലും ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ പോയാലും അല്ലാഹു നിങ്ങളെ കാണാതെയില്ല, എവിടെയാണ് എങ്കിലും. അതുകൊണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു തെറ്റ് ചെയ്യണം, ആ തെറ്റ് എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞു നീ ചെയ്തോ, രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അല്ലാഹു ചെയ്ത അനുഗ്രഹം കൊണ്ട് നീ അല്ലാഹുവിനെ ധിക്കരിക്കരുത്. അല്ലാഹു നിനക്ക് നൽകാത്ത നിന്റെ സ്വന്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചോ. ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടോ? ഇല്ല. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ നീ അത് ചെയ്യരുത്, വേറെ അവിടെ പോയിട്ട് ചെയ്യ. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ നീ അവനെ ധിക്കരിക്കരുത്. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിന് കാണാത്ത ഏതെങ്കിലും സ്ഥലം നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ, നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയും, അവിടെ പോയി തെറ്റെയ്തു. ഈ മൂന്ന് കാര്യം ഏതൊരു തെറ്റിലുമുണ്ട്. അല്ലാഹു നൽകിയ അനുഗ്രഹം കൊണ്ടാണ് ഹറാം ചെയ്യുന്നത്. ഇതിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നൽകിയ കണ്ണാണ്. എന്തെങ്കിലും ഹറാം കേൾക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു നൽകിയ ചെവിയാണ്. ഹറാം സംസാരിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു നൽകിയ നാവാണ്. ഈ ശരീരം മുഴുവൻ അല്ലാഹുവിൻ്റെതാണ്. അവൻ നിനക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് നീ അവനെ ധിക്കരിക്കാന്നുള്ള എത്ര മോശമാണ്. ഒരാൾ നിനക്ക് ലക്ഷക്കണക്കിന് രൂപ തന്നു, ആ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് നീ അയാളുടെ വീട് തന്നെ കൊണ്ടുപോയി തകർത്താലോ, അയാൾ നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ തന്നെ നീ എതിർത്താലോ, എത്ര വലിയ കടുത്ത അതിക്രമമാണത്. അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ് നിന്റെ ശരീരം മുഴുവൻ, അതുകൊണ്ട് തന്നെ നീ അവനെ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ എത്ര വലിയ അതിക്രമമാണത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രപഞ്ചമാണിത്. ഇവിടെ നിന്ന് എവിടേക്കും പുറത്ത് കിടക്കാൻ പറ്റില്ല. ജിന്നുകളോട് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അവനിൽ നിന്ന് നിങ്ങൾ കൂടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, അല്ലാഹുവെ നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയമായി തേടാൻ ആരേ ഉള്ളൂ? നീ തന്നെ ഉള്ളൂ, വേറെ എവിടേക്ക് പോകാൻ പറ്റില്ല. അവന്റെ പ്രപഞ്ചത്തിൽ നിന്ന് ഒരിക്കലും ഒരു മനുഷ്യന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. ആ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് അവന്റെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് നീ അവനെ അവനെ ധിക്കരിക്കുന്നത്. ഒരാളുടെ വീട്ടിൽ അയാൾ നിനക്ക് താമസിക്കാൻ അനുവാദം നൽകിയെന്ന് വിചാരിക്കുക, നീ അയാളുടെ അതിഥിയാണ്. ആ വീട്ടിലുണ്ടായിരിക്കുന്ന അയാളോട് അതിക്രമം ചെയ്താൽ അത് എത്ര മോശ്ചര. ഒരാൾ അയാളുടെ വീട്ടിൽ നിനക്ക് താമസിക്കാൻ അനുവാദം നൽകി, കുറച്ചു ദിവസം നിനക്ക് ഭക്ഷണം നൽകി, സൗകര്യങ്ങൾ നൽകി, ആ വീട്ടിൽ തന്നെ നീ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഇത് എത്ര മോശത്തരമാണ്, എത്ര വൃത്തികേടാണ്. ഇനി അതും നിനക്ക് കഴിയില്ലെങ്കിൽ അള്ളാഹു കാണാത്ത ഏതെങ്കിലും ഒരിടത്ത് പോയി നീ അവനെ ധിക്കരിക്കുക. അങ്ങനെ ഏത് സ്ഥലമാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവനറിയാതെ ഭൂമിയിൽ ഒരു ഇല പോലും താഴോട്ട് വീഴുന്നില്ല. ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ തിന്മകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇതാണ് അള്ളാഹുവിന്റെ മഅയ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേത്, ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹു മഅല്ലദീന തഖൗ, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. ഇന്നല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഇങ്ങനെ അല്ലാഹു നന്മ ചെയ്യുന്നവരോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊരർത്ഥമാണ്. നേരത്തെ പറഞ്ഞ അർത്ഥമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് അല്ലെ, മുഅ്മിനും കാഫിറിനൊക്കെ ബാധകമാണ്, നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും ബാധകം, എല്ലാവരുടെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്, അള്ളാഹു അവനെ അനുസരിക്കുന്നവരോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉലമാക്കൾ പറഞ്ഞു അത് മഅയ്യത്തുൻ നസ്റി വത്തഈദ്, അള്ളാഹു അവന്റെ പിന്തുണയും അവന്റെ പിൻബലവും അവന്റെ സഹായവും അവർക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു മുത്തഖീങ്ങളോടൊപ്പം വന്നാണ്, അള്ളാഹു അവരെ സഹായിക്കും, അള്ളാഹു അവർക്ക് പിന്തുണ നൽകും, അള്ളാഹു അവർക്ക് പിൻബലമേകും, അതാണ് അതിന്റെ അർത്ഥം. അല്ലെ, പ്രയാസങ്ങളിൽ അകപ്പെട്ട നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ പറയും നീ പേടിക്കണ്ടടാ, ഞാൻ നിന്റെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന അർത്ഥം എന്താ? എന്തതിന്റെ അർത്ഥം? ഞാൻ നീ പറയുന്ന ഒക്കെ കേൾക്കുന്നുണ്ടെന്നാ അല്ല. അപ്പോൾ അതിന്റെ അർത്ഥം വ്യത്യസ്തമാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കുമെന്നാണ്, എന്റെ പിന്തുണ നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ്. ഈ പ്രയോഗം ഇതുപോലെ തന്നെ ഈ മഅയ്യത്തിന്റെ പ്രയോഗങ്ങളിൽ കാണാം. ഖുർആനിൽ അള്ളാഹു ഇന്നവരോടൊപ്പമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടാലൊരർത്ഥമാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹു കേൾക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിക്കുന്നതാണ്, അവരെ പിന്തുണക്കുന്നതാണ്. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ മഅയ്യത്തിനെ കുറിച്ചുള്ള പരാമർശം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആയത്ത് സൂറത്തു ശുഅറയിലെ ആയത്താണ്. വഖൗലുഹു തആല വതവക്കൽ അലൽ അസീസ് റഹീം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ് സാജിദീൻ ഇന്നഹു ഹുവ സമീഉൽ അലീം. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അല്ലദീ യറാക ഹീന തഖൂം, അള്ളാഹു നീ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ്? അള്ളാഹു ഇഹ്സാനിന്റെ ആ പദവിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അല്ലദീ യറാക, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ആയത്ത് സൂറത്ത് യൂനുസിലെ ആയത്താണ്. വമാ തകൂനു ഫീ ശഅനി വമാ തത്ലു മിൻഹു മിൻ ഖുർആനിൻ ولا تعملون من عمل الا كنا عليكم شهودا. നിങ്ങൾ ഖുർആൻ ഓതുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ നാം നിങ്ങളുടെ മേൽ സാക്ഷിയായിട്ടല്ലാതെ ഇല്ല, എപ്പോഴും നാം നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് സാക്ഷിയാണ്. وَمَا يَعْزُبُ عَن رَّبِّكَ مِن مِّثْقَالِ ذَرَّةٍ فِي الْأَرْضِ وَلَا فِي السَّمَاءِ وَلَا أَصْغَرَ مِن ذَلِكَ وَلَا أَكْبَرَ إِلَّا فِي كِتَابٍ مُّبِينٍ. ചെറുതോ വലുതോ ആയ ഒരു കാര്യവും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കുന്നത്. ഇതാണ് ഇഹ്സാനുമായി ബന്ധപ്പെട്ട തെളിവുകളായി അദ്ദേഹം ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പാഠം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇഹ്സാനിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഈ ഹദീസ് പലപ്പോഴും തരീഖത്തിന്റെ ആളുകൾ, സൂഫി തരീഖത്തിന്റെ ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുള്ള ഹദീസുകളിൽ പെട്ടതാണ്. അവർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണം. നീ എപ്പോഴെങ്കിലും അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഏതൊരു സാധാരണക്കാരനായ മുസ്ലിം പറയൂല്ല ഞാനങ്ങനെ കണ്ടിട്ടില്ല, എന്നാൽ നിനക്ക് അള്ളാഹുവിനെ കാണണോ, ഞങ്ങളുടെ ഷെയ്ഖിന്റെ അടുത്ത് വന്നാൽ മതി, ഷെയ്ഖിന്റെ അടുത്ത് മുരീദായി കൂടിയാൽ നിന്നെ ഷെയ്ഖ് പല പരിപാടികളിലൂടെയും പല പദവികളിലൂടെയും നടത്തിക്കും, അവസാനം നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. എവിടെ വെച്ച്? ദുനിയാവിൽ തന്നെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ അഖീദയിൽപ്പെട്ട സംശയമില്ലാത്ത ഉറച്ച കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കണ്ണുകൊണ്ട് കാണുക എന്നത് സാധ്യമല്ല. ദുനിയാവിൽ വെച്ച് കണ്ണുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുക എന്നത് സാധ്യമല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ്. അദ്ദേഹം അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. എന്താണ് അതിന് മറുപടി? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്നക ലൻതറാനി, നീ എന്നെ ഈ ദുനിയാവിൽ വെച്ച് കാണുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അല്ലെ, അവിടുന്ന് നബിമാരുടെ നേതാവാണ്, സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവാണ്. അവിടത്തേക്ക് അള്ളാഹു നൽകാത്ത ഒരു ശ്രേഷ്ഠതയും പിന്നെ വന്ന ഒരാൾക്ക് നൽകുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റബ്ബഹു ഫഖദ് അഅ്സമ അലല്ലാഹിൽ ഫരിയ. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിരിക്കുന്നു എന്ന് വാദിച്ചാൽ, ഫഖദ് അഅ്സമ അലല്ലാഹിൽ ഫരിയ, അവൻ അല്ലാഹുവിന്റെ മേൽ ഗുരുതരമായ കളവാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് പറഞ്ഞു, തഅല്ലമു, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, അന്നഹു ലൻ യറാ അഹദു മിൻകും റബ്ബഹു അസ്സ വജല്ല ഹത്താ യമൂത്, നിങ്ങളിൽ ഒരാളും തന്നെ മരിക്കുന്നതുവരെ നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല എന്ന കാര്യം നിങ്ങൾ പഠിച്ചുകൊള്ളുക. മസീഹുദ്ദജ്ജാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീഹുദ്ദജ്ജാൽ അവസാന കാലഘട്ടത്തിൽ അവൻ വന്ന് പല അത്ഭുത പ്രവൃത്തികളും കാണിക്കും. അപ്പോൾ നിങ്ങൾ അവൻ റബ്ബാണ് എന്ന് വിചാരിക്കേണ്ട, അവൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് നിങ്ങളോട് പറയും, അപ്പോൾ നിങ്ങളത് വിശ്വസിക്കേണ്ട. എന്തുകൊണ്ട്? നിങ്ങൾ ഒരിക്കലും മരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല. ഈ പറഞ്ഞതിന്റെ നേർ വിപരീതമായ അർത്ഥം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിനെ കാണും. മുഅ്മിനീങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനെ കാണും. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, അന്നേ ദിവസം ചില മുഖങ്ങൾ അന്ന് പ്രകാശിച്ച് തുടുത്ത രൂപത്തിലായിരിക്കും, വെളിച്ചമുള്ള രൂപത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് ആ മുഖങ്ങൾക്ക് തെളിച്ചം വന്നിരിക്കുന്നത്? അവർ തങ്ങളുടെ റബ്ബിലേക്ക് നോക്കുന്നവരാണ്. ഖുർആനിലെ ആയത്താണത്, ഖുർആനിലെ ആയത്താണിത്. ഈ ആയത്ത് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക കക്ഷികളും. അഷ്അരി അഖീദ പറയുന്നവർ, അതല്ലാത്ത പിഴച്ച അഖീദകൾ പറയുന്ന അവർ പറയും, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൃദയം കൊണ്ട് കാണുമെന്നാണ്, കണ്ണുകൊണ്ട് കാണുമെന്നല്ല. പക്ഷെ അത്ഭുതം നിങ്ങൾക്ക് കേൾക്കണോ, ഖുർആനിൽ അറബി ഭാഷയുടെ പ്രത്യേകതകളിൽ ഒന്നാണ്, നവറ ഇല എന്ന വാക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് നോക്കുന്നതിനല്ലാതെ പറയുകയില്ല. അറബി ഭാഷയിൽ നവറ ഇല എന്ന ഒരു കാര്യത്തോട് പറയണമെങ്കിൽ കണ്ണുകൊണ്ട് നോക്കുന്നതിനല്ലാതെ അത് പറയുകയില്ല. ഇവിടെ എങ്ങനെ അള്ളാഹു പറഞ്ഞത്? ഇല റബ്ബിഹ നാദിറ, ഇല എന്ന വാക്ക് അവിടെ വന്നതോടുകൂടി ഉറപ്പാണ്. എന്താണ്? കണ്ണുകൊണ്ട് നോക്കുന്നതിന് മാത്രമേ ഇത് പറയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമ ഇദിൽ മഹ്ജൂബൂൻ, അന്നേ ദിവസം തങ്ങളുടെ റബ്ബിൽ നിന്ന് അവർക്ക് മറയിടപ്പെടുന്നതാണ്. തങ്ങളുടെ റബ്ബിനെ അവർക്ക് നോക്കാൻ കഴിയുകയില്ല. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അള്ളാഹുവിനെ നോക്കാൻ കഴിയാതിരിക്കുക എന്നത് കുഫ്ഫാറുകൾക്കുള്ള ശിക്ഷയായി അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അൽ ഇമാമു ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ കാണാൻ കഴിയുകയില്ല എന്ന് വാദിക്കുന്നവർ, മുസ്ലിം കക്ഷികളിൽ പലരും അത് വാദിച്ചിട്ടുണ്ട്, മുഅ്തസില, അതുപോലെ തന്നെ ജഹ്മിയ, അതുപോലെ നമ്മുടെ നാട്ടിൽ പ്രചാരമുള്ള ധാരാളം പിഴച്ച കക്ഷികൾ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്ന വാദമുള്ളവരാണ്. അൽ ഇമാമു ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിനെ കാണുക എന്നതിനെ നിഷേധിക്കുന്നവർ, അവർക്ക് പരലോകത്ത് അള്ളാഹുവിനെ കാണാനുള്ള അനുഗ്രഹം ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നിഷേധിച്ചത് കാരണത്താൽ, അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്ന് അവർ വാദിച്ചത് കാരണത്താൽ പരലോകത്ത് അവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആര് പറയും? ഇമാം അഷ്ഷാഫിഈ റഹിമഹുല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്നത, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കും, സ്വർഗത്തിലുള്ളവരോട് അല്ലാഹു സംസാരിക്കും. അവൻ പറയും, തുറീദൂന ഷൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
ഫയഖൂലൂൻ, അപ്പോൾ മുഅ്മിനീങ്ങൾ അവർ പറയും, അലം തുബയ്യദ് വുജൂഹന, അല്ലാഹുവേ നീ ഞങ്ങളുടെ മുഖങ്ങൾക്ക് പ്രകാശം നൽകിയില്ലേ. അലം തുദ്ഖിൽന അൽജന്നത വതുനജ്ജിന മിനന്നാർ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ. ഇതിനപ്പുറത്ത് ഇനി എന്താണ് അല്ലാഹുവെ ഞങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയഖൂലുല്ലാഹ് ഫയുക്ഷഫുൽ ഹിജാബ് ഫയക്ഷിഫുൽ ഹിജാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അവന്റെ മറ നീക്കുന്നതാണ്. അല്ലാഹുവിന് ഹിജാബുഹു നൂർ, അവന്റെ മറ പ്രകാശമാണ്. ആ മറ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കുന്നതാണ്. فَمَا أُعْطُوا شَيْئًا أَحَبَّ إِلَيْهِمْ مِنَ النَّظَرِ إِلَىٰ رَبِّهِمْ عَزَّ وَجَلْ, തങ്ങളുടെ റബ്ബിനെ നോക്കുക എന്നതിനേക്കാൾ അനുഗ്രഹകരമായ, അതിനേക്കാൾ മഹത്തരമായ മറ്റൊരു കാര്യവും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. സ്വർഗം അതിനേക്കാൾ വലുതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലയെ നോക്കാൻ കഴിയുക എന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഹിയ സിയാദതു ഫീ ഖൗലിഹി തആല للذين احسنوا الحسنى وزياده. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, للذين احسنوا, ഇഹ്സാൻ പാലിച്ചവർക്ക്, الحسنى, അവർക്ക് ഹുസ്നയുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്, സ്വർഗ്ഗത്തിന്റെ പേരാണ്. للذين احسنوا الحسنى, ഇഹ്സാൻ പാലിച്ചവർക്ക് ഹുസ്നയുണ്ട്, അവർക്ക് സ്വർഗ്ഗമുണ്ട്. وزياده, പിന്നെ കൂടുതലുമുണ്ട്. ഈ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണാൻ കഴിയുക എന്നതാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ അവർക്ക് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ കാണാൻ കഴിയും എവിടെ? പരലോകത്ത്, സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം. അത് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത നദറി ഇലാ വജ്ഹിക, അള്ളാഹുവെ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം, അത് നീ എനിക്ക് നൽകണമേ എന്ന് ഞാൻ എന്നോട് ചോദിക്കുകയാണ്. വശൗഖ ഇലാ ലിഖായിക, നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ വെക്കണമേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരിക്കലും അല്ലാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണുക എന്നത് സാധ്യമല്ല. മറിച്ച് പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള, അവൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിനെ കാണുക എന്നത്. അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹിമഹുല്ലാ, നമ്മുടെ നാട്ടിൽ ജീലാനി തരീഖത്തുകാരാണെന്ന് പറയുന്നവരുണ്ട്, ഖാദിരിയ തരീഖത്തുകാരാണെന്ന് പറയുന്നവരുണ്ട്. അബ്ദുൽ ഖാദർ അൽ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വരെയുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഇവർ ഈ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ജീവിതത്തിൽ ചെയ്യാത്തവരാണ്. അദ്ദേഹം ദീനിൽ അറിവുണ്ടായിരുന്ന വലിയ ഒരു പണ്ഡിതനാണ്. അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്, അത് പല ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ട കഥയാണ്. അദ്ദേഹം ഒരിക്കലും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ, അള്ളാഹുവിനുള്ള ഇബാദത്തുമായി മാറിയിരിക്കവേ അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരു വെളിച്ചം കാണാൻ കഴിഞ്ഞു, ഒരു വലിയ വെളിച്ചം. ആ വെളിച്ചത്തിന് നടുവിൽ ഒരു വലിയ സിംഹാസനം ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഫഖാല ലി, ആ വെളിച്ചത്തിൽ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ, അല്ലയോ അബ്ദുൽ ഖാദിർ, അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണ്. ഫഖദ് ഹല്ലൽതു ലക മാ ഹറംതു അലാ ഗൈരിക, മറ്റുള്ളവർക്കെല്ലാം ഞാൻ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവൻ നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. വെളിച്ചത്തിൽ വന്നിട്ട് ഒരാൾ പറയാം, ഭയങ്കര വെളിച്ചം, ആ വെളിച്ചത്തിന് നടുവിൽ ഒരു വലിയ അർശ്, വലിയൊരു സിംഹാസനം. അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഈ വെളിച്ചത്തിലുള്ള ആൾ പറയാൻ, ഇതാ താങ്കൾക്ക് ഞാൻ മറ്റുള്ളവർക്ക് ഹറാമാക്കിയ കാര്യം താങ്കൾക്ക് ഹലാലാക്കി നൽകിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻത അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പറയുന്ന അല്ലാഹു അതാണ് നീ എന്നാണ് നീ വാദിക്കുന്നത്. പോയി നശിച്ചോളൂ അള്ളാഹുവിന്റെ ശത്രുവേ. ആ അദ്ദേഹത്തിന് മനസ്സിലായത് ഷെയ്ത്താനാണ്, അത് പിശാചാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറയുന്നു, ഫതമസ്സഖ ദാലിക നൂർ, അപ്പോൾ ആ പ്രകാശം അത് ചെതറിപ്പോയി.
അവിടെ ഇരുട്ട് പരന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ആ ഇരുട്ടിൽ നിന്ന് അദ്ദേഹം കേട്ടു, യാ അബ്ദുൽ ഖാദിർ നജൗത മിന്നി ബിഫഖിക ഫീ ദീനിക, നിനക്ക് ദീനിൽ വിവരമുള്ളത് കൊണ്ട് അബ്ദുൽ ഖാദിർ അൽ ജൈലാനി താങ്കൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. വഖദ് ഫതൻതു ബിഹാദിഹിൽ ഖിസ്സത്തി 70 റജുലൻ, ഇതിനു മുൻപ് ഈ ഒരു ട്രിക്ക് കൊണ്ട് ഞാൻ 70 ആൾക്കാരെ വഴികേടിലാക്കിയിട്ടുണ്ട്. പിന്നീട് അബ്ദുൽ ഖാദിർ അൽ ജീലാൻ ഈ സംഭവം അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിച്ചു, കൈഫ അറഫ്ത അന്നഹു ശൈത്താൻ, ഈ വന്നിരിക്കുന്ന പ്രകാശം അത് പിശാചാണ് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അദ്ദേഹം പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞല്ലോ, ഹലൽ തുലക മാ ഹറംതു അലാ ഗൈരിക, മറ്റുള്ളവർക്ക് ഹറാമായ കാര്യം താങ്കൾക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ശൈത്താനാണ്. وقد علمت ان شريعه محمد صلى الله عليه وسلم لا تنسخ ولا تبدل, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ മാറ്റിമറിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടുത്തെ ഖാതമുൻ നബിയാണ്, അവസാനത്തെ നബിയാണ്, ഇനി അത് മാറ്റിമറിക്കാൻ ഒരാൾ വരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഷെയ്ത്താനാണ്. അല്ല, ഇന്ന് ഔലിയാക്കന്മാരെ നിസ്കരിക്കാത്തതിനുള്ള കാരണം എന്താണ്? ഒരു ജദുബിന്റെ ഹാലിലെത്തി, മജ്ദൂബാണ് മുപ്പരി എന്ന് പറയും. എന്താ മജ്ദൂബ് തന്നെ? പ്രാന്താണ് അതിന്റെ അർത്ഥം. അറബിയിൽ ജദുബ് എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ല എന്നാണ് അതിന്റെ ഭാഷാർത്ഥം തന്നെ. അതാണ്, എന്നിട്ട് ഈ ഹാലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിസ്കാരമില്ല. പല ജാതി ന്യായങ്ങളുണ്ട്. പിന്നെ ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരു ഷെയ്ഖ് മുഹമ്മദ് അൽ അമാൻ അൽ ജാമി, അദ്ദേഹം പറയും, അവിടെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, അദ്ദേഹം ആ ഷെയ്ഖിന്റെ കീഴിൽ കുറച്ചാലും പഠിച്ചാലാണ്. ഇയാൾ ക്ലാസ് എടുക്കും, ക്ലാസ് എടുത്ത് അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചങ്ങാതി ഒരു കൂടാരത്തിനുള്ളിൽ കയറും, ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. അപ്പൊ അവർ ചോദിച്ചാൽ, നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഞാൻ ഈ കൂടാരത്തിന്റെ ഉള്ളിൽ കയറി മക്കയിൽ നിസ്കരിക്കാൻ. അമാനുൽ ജാമി അദ്ദേഹം പിന്നീട് പറയണേ, എനിക്ക് പിന്നീട് നജദിൽ വന്നപ്പോൾ അവിടെയുള്ള ഉലമാക്കൾ, അവിടെയുള്ള പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു, അല്ല ചങ്ങാതി അത് കേട്ടാലെങ്കിലും തനിക്ക് മനസ്സിലാക്കിക്കൂടെ, ഇയാൾ മഹാവിഡ്യാണ്. ആഫ്രിക്കയിൽ രാത്രിയാവുമ്പോൾ മക്കയിലെപ്പോഴാണ്? മക്കയിൽ പകലായിരിക്കും. അതെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യുന്നവർ, അവരുടെ ന്യായം എന്താണ്? ഇത് അള്ളാഹ് ഞങ്ങൾക്ക് അനുവദിച്ചതാണ്, നിങ്ങൾ നേതാവാണ് എന്ന് വാദിക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനി, അദ്ദേഹവും നിങ്ങളുടെ വാദങ്ങളും തമ്മിൽ ഒരു ബന്ധമല്ല. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട സംഭവങ്ങളൊന്നാണിത്. ധാരാളം കണക്കിന് പണ്ഡിതന്മാർ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം മദാരിജുസ്സാലിക്കിന്റെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. എന്നാൽ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അള്ളാഹിനെ കണ്ട ഷെയ്ഖുമാർ എത്രയോ ഉണ്ട്. ഒരിക്കൽ പ്രത്യേകിച്ച് ദീനുമായി ബന്ധമുള്ള ആളുകളാണ് എങ്കിൽ ഇവർ വിളിച്ചു കൊണ്ടുപോകും, ഇത് പറഞ്ഞിട്ടാ കൊണ്ടുപോവാ, എനിക്ക് ദീനിന്റെ ആത്മീയത വേണ്ടേ, ദീനിന്റെ മധുരം ആസ്വദിക്കണ്ടേ. ചില ആളുകൾ ചോദിക്കും, നിസ്കരിക്കുമ്പോ മോനെ നിനക്ക് അതിന്റെ റാഹത്ത് അനുഭവിക്കാറുണ്ടോ, നീ അള്ളാഹിനെ തന്നെ ചിന്തിച്ചിട്ടാണോ നിസ്കരിക്കാറുള്ളത്? അപ്പൊ കേൾക്കുമ്പോ അവന് തോന്നും, ശരിയാണല്ലോ, നിസ്കാരത്തിൽ കുറച്ചൊക്കെ അശ്രദ്ധ ഉണ്ടല്ലോ എനിക്ക്. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ അശ്രദ്ധ ഉണ്ടാകുക എന്നത് സ്വാഭാവികം. നിങ്ങൾ മനുഷ്യന്മാരാണ്, നിങ്ങൾ മലക്കുകളല്ല. ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. ഒരു തിന്മയില്ലാതെ ജീവിക്കാനല്ല അള്ളാഹു പഠിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗലം തുദ്നിബു, നിങ്ങൾ തിന്മകൾ ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റി മലക്കുകളെ കൊണ്ട് വേറെ സമൂഹത്തെ കൊണ്ടുവരും. അവർ തിന്മകൾ ചെയ്യുകയും അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ പല ബിദഅത്തിന്റെ കക്ഷികളും ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളെ പിടികൂടുക. നിസ്കാരത്തിൽ അശ്രദ്ധ, നിസ്കാരത്തിൽ അശ്രദ്ധ മനുഷ്യരുണ്ടാവുന്നതാണ്, സഹാബികൾക്കുണ്ടായിട്ടുണ്ട്, പിന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. ഹംദല റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഒരിക്കൽ അദ്ദേഹം വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്താ പറഞ്ഞത്? നാഫഖ ഹംദല, നാഫഖ ഹംദല, ഹംദല മുനാഫിഖ ആയിരിക്കുന്നു. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്താണ് കാരണം? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ എനിക്ക് പരലോകം മുന്നിൽ കാണുന്നത് പോലെ, വീട്ടിലേക്ക് തിരിച്ചെത്തിയാലോ അപ്പോൾ എന്റെ മനസ്സിൽ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകൾ വരികയാണ്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
എഹ്സാൻ എന്ന പദവി എന്താണ് എന്നതാണ് ഇത്രയും നാം വിശദീകരിച്ചത്. ഇനി ഇത്രയും നാം പറഞ്ഞ മൂന്ന് പദവികൾ, ഇസ്ലാം, ഈമാൻ, എഹ്സാൻ, ഈ മൂന്ന് പദവികൾക്കും തെളിവായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസാണത്. ജിബ്രീലിൻ്റെ ഹദീസ്. പണ്ഡിതന്മാരിൽ ചിലർ അല്ലെ ഫാത്തിഹയെ നമ്മൾ ഉമ്മുൽ ഖുർആൻ എന്ന് പറയാറുണ്ട്, ഉമ്മുൽ കിതാബ്. ഇതുപോലെ ഈ ഹദീസിനെ പണ്ഡിതന്മാരിൽ ചിലർ ഉമ്മു സുന്നഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത് പോലെ പണ്ഡിതന്മാർ ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുള്ള അദ്ദേഹം ഉമ്മു സുന്നഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ട, മനഃപാഠമാക്കേണ്ട ഹദീസുകളിൽ ഒന്നാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ആദ്യം നൽകിയ ഹദീസുകളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ അൽ ഇമാം നവവി അദ്ദേഹത്തിൻ്റെ അൽ അർബഊൻ നവവി എന്ന ഗ്രന്ഥത്തിൽ രണ്ടാമത് നൽകിയ ഹദീസാണിത്. ഈ ഹദീസ് വദ്ദലീലു മിന സുന്നത്തി ഹദീസു ജിബ്രീൽ അൽ മഷൂർ, സുന്നത്തിൽ നിന്നുള്ള തെളിവ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹദീസാണ്, പ്രസിദ്ധമായ ഹദീസാണത്. عن عمر رضي الله عنه قال عمر رضي الله عنه اركل പറഞ്ഞു بينما نحن عند رسول الله صلى الله عليه وسلم ذات يوم ഞങ്ങൾ ഒരിക്കൽ ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലായിരുന്നു. اذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه اثر السفر. അപ്പോൾ ഞങ്ങൾക്കരികിലേക്ക് ഒരു മനുഷ്യൻ പെട്ടെന്ന് പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു, അയാൾ പെട്ടെന്ന് കയറി വന്നു. ഷദീദു ബയാദു സിയാബ്, നല്ല തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഷദീദു സവാദി ശഅർ, തലമുടിയെല്ലാം നന്നായി കറുത്ത തലമുടിയാണ്. വലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ ഒരു അടയാളവും അയാളുടെ ശരീരത്തിൽ കാണാനില്ല. വലാ യഅറിഫുഹു മിന്ന അഹദ്, ഞങ്ങളിൽ ഒരാൾക്കും ആ വ്യക്തിയെ പരിചയവുമില്ല. എന്താ ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം? അദ്ദേഹത്തെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല, എന്നാൽ യാത്രയുടെ ഒരു അടയാളവും ശരീരത്തിൽ കാണാനില്ല. ഒരു അത്ഭുതകരമായ ഒരു വ്യക്തിയാണ്. ചില റിവായത്തുകളിൽ കാണാം സഹാബികൾ പരസ്പരം ചോദിച്ചു എന്നാണ്, ഇതാരാണ്? അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വന്നു. ولا يعرفه من احد حتى جلس الى النبي صلى الله عليه وسلم ادهم الله عند رسول صلى الله عليه وسلم الى അരികിലേക്ക് വന്നിരുന്നു. فاسند ركبتيه الى ركبتيه, തന്റെ മുട്ടുകൾ, രണ്ട് മുട്ടുകളും അല്ലാഹുവിൻ്റെ റസൂൽ صلى الله عليه وسلم ഇട മുട്ടിനോട് ചേർത്തു വെച്ചു. ووضع كفيه على فخذيه, തന്റെ രണ്ട് കൈകളും കൈപ്പത്തിയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൻ്റെ തുടയിൽ വെച്ചു. കൈ നേരെ മുന്നിലിരുന്ന് കൈ ഇങ്ങനെ ശരീരത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഈ ഹദീസ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അധ്യാപകന് മുൻപിൽ, ഉസ്താദിനു മുൻപിൽ വിദ്യാർത്ഥികൾ എപ്രകാരമാണ് ഇരിക്കേണ്ടത് എന്ന അദബ് പഠിപ്പിക്കുന്ന ഹദീസാണിത്. ഒന്ന്, നല്ല വസ്ത്രത്തിൽ വരിക, മുടിയൊക്കെ വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ച് ശരീരം വൃത്തിയുള്ള രൂപത്തിലാണ് ദീന് പഠിക്കാൻ ഉസ്താദിൻ്റെ അരികിൽ വന്നിരിക്കേണ്ടത്. അതുപോലെ തന്നെ അദബോടുകൂടി ഇരിക്കുക എന്നത് ഉസ്താദിനോട് പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. കാരണം അദ്ദേഹം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻപിൽ അദബിലാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാന്ദർഭികമായി പറയും, സുദീർഘമായിരിക്കുന്ന സദസ്സുകൾ ചില ആളുകൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവരിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസമില്ല. ഞാൻ ചില ആളുകൾ കാല് മാറ്റിയിരിക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് സദസ്സിൽ നിങ്ങളെ സൗകര്യത്തിന് ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. എന്തായാലും ഉസ്താദിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഈ മര്യാദ പാലിക്കണം. പ്രത്യേകിച്ച് മതവിദ്യാർത്ഥികൾ, കുട്ടികൾ ഉസ്താദിന് മുൻപിൽ മര്യാദയിലാണ് ഇരിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അദബുകൾ ഒന്നാണിത്. പത്താം ക്ലാസ് വരെ സ്കൂൾ പഠിക്കും, സ്കൂളിലുള്ള അധ്യാപകർക്ക് പലപ്പോഴും കുട്ടികൾ വട്ടപ്പേരും മറ്റു പേരുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അങ്ങനത്തെ വികൃതിയിലാണ് വന്നിട്ടുള്ളത്. ഇതേ രീതിയിൽ മതാധ്യാപകർക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കാണാം. രണ്ടുപേരോടത് ചെയ്യാൻ പാടില്ല, ദുനിയാവ് പഠിക്കുന്ന അധ്യാപകനോട് ചെയ്യാൻ പാടില്ല, മതാധ്യാപകനോട് ദീനു പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ചെയ്യാൻ പാടില്ല. അധ്യാപകരോട് മര്യാദയിൽ വർത്തിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ അവൻ പാലിച്ചിരിക്കേണ്ട മര്യാദയാണ്. ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഉസ്താദ്മാർക്കും കുഴപ്പമില്ല, വിദ്യാർത്ഥികളും കുഴപ്പമില്ല എന്നുള്ള കോലത്തിലാണ്. കാരണം ഉസ്താദ് ചിലപ്പോൾ അങ്ങനെ ഇരിക്കും വന്നിട്ടുണ്ടാവാ, അങ്ങനെ ആവാൻ പാടില്ല. ഉസ്താദിന് അദബ് പാലിക്കണം, അവരോട് മര്യാദ പാലിക്കണം, സംസാരിക്കുന്നതിൽ മര്യാദകൾ പാലിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇപ്രകാരം ഇരുന്നു. വഖാല, അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, ഈ വിളി ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ മുഅ്മിനീങ്ങൾക്ക് അനുവാദമില്ല. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ലാ തജഅലു ദുആ അർറസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദ. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്കിടയിൽ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കാൻ പാടില്ല. യാ മുഹമ്മദ് എന്ന് വിളിക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറിച്ച് യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ്, ഇങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. അത് ജീവിതകാലഘട്ടത്തിൽ പാലിക്കപ്പെട്ട മര്യാദയാണ്. അവിടുന്ന് വഫാത്തായതിന് ശേഷം നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്താണ്? അവിടുത്തെ പേര് മര്യാദയിലല്ലാതെ പറയാൻ പാടില്ല. ചില ആളുകൾ അയാൾ എന്ന് പറയാം, അങ്ങനെ പറയാൻ പാടില്ല. ഏറ്റവും നല്ല വാക്കല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയരുത്. മാത്രമല്ല, ഇപ്പോൾ ഈ കാലത്ത് ചില ആളുകൾ അവർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശത്രുക്കൾ പറയുന്ന ആരോപണങ്ങൾ അതുപോലെ നമ്മുടെ നാവ് കൊണ്ട് ആവർത്തിക്കരുത്. അപ്പം അവർ പലതും വൃത്തികേടൊക്കെ പറയും. അപ്പം അവർ പറഞ്ഞ വൃത്തികേട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നോ എന്ന് പറഞ്ഞ് അതുപോലെ നമ്മൾ ആവർത്തിക്കരുത്. മറുപടി പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ആദരിക്കപ്പെടുന്ന സ്ഥാനമുണ്ട്. അവിടുത്തെ വാക്ക് ഒരു യോജിക്കപ്പെടാത്ത സ്ഥലത്ത് വെക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, ചിലപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും തോന്നിവാസികൾ പലതും പറയും, റസൂലുള്ളാഹിന്റെ പേര് ഇബ്ബന്റെ പേര് ഒരുമിച്ച് വെക്കാൻ യോജിച്ചതല്ല. പരമാവധി അത് തമ്മിൽ സെന്റൻസുകളിലെങ്കിലും അകൽച്ച കാണിക്കുക. റസൂലുള്ളാഹിന്റെ പേര് അവന്റെ പേര് ഒരു സ്ഥലത്തിന്റെ പേര് എന്നുള്ളത് സ്ഥലത്ത് ഒഴിവാക്കണം. അവിടുത്തോടുള്ള ആദരവ് ഏറ്റവും നന്നായി പാലിക്കണം. അത് നമ്മൾ കുറവ് വരുത്താൻ പാടില്ലാത്തതിന്. എന്നാൽ ഈ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അത് ആരാധനയാകാൻ പാടില്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്, അത് വേറെ വിഷയം. ചില ആളുകൾ ആദരവ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആരാധന എന്ന് മനസ്സിലാക്കും, അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. അവിടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പാനെ നമ്മൾ ആദരിക്കാറുണ്ട്, ഉമ്മാനെ ആദരിക്കാറുണ്ട്, ആരാധിക്കുന്നുണ്ടെന്നാണോ? അല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ആദരവ് അർഹിക്കുന്നവരാണ്. ആ ആദരവിന് യോജിച്ച രൂപത്തിലല്ലാതെ അവിടുത്തെ വാക്ക്, അവിടുത്തെ പേര് പറയരുത്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് യാ മുഹമ്മദ് എന്ന് വിളിച്ചത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് മലക്കുകൾക്ക് ബാധകമല്ല, മലക്കുകൾ അവർക്ക് ഈ നിയമം ബാധകമല്ലാത്തത് കൊണ്ടായിരിക്കാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ രൂപത്തിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചത്. അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمدا رسول الله صلى الله عليه وسلم وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. اسلام كارينغ لا نجي كارينغ لا لا إله إلا الله محمد رسول الله ينادي ساكشم وهيكغا نسكار من لنرتغا زكاة نلغغا رمضان ما ستل نوم بنشتكغا الله عند بونا ما يحج كعبة അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുക നിനക്ക് സാധിക്കുമെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സദഖ്ത, ചോദിക്കുന്ന ആൾ പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് ശരിയാണ്. സഹാബികൾ പറയുന്നു, അജിബ്ന ലഹു യസ്അലുഹു യസദ്ദിഖു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം തന്നെ ചോദിക്കുകയും ചെയ്യുന്നു, അദ്ദേഹം തന്നെ ശരിയാണ് ഉത്തരമെന്ന് പറയുകയും ചെയ്യുന്നു. കാരണം ചോദിക്കുന്ന ആൾ പൊതുവെ അറിയാത്ത ആളായിരിക്കും. ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില സദസ്സുകളിൽ മറ്റുള്ളവർക്ക് പഠിക്കുന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ അവൻ അറിയുന്നുണ്ടാവും. പക്ഷെ ഒപ്പിരിക്കുന്ന ഒരാള് അയാൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി തങ്ങൾ ഇയാൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുത്താണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ്, നിങ്ങൾക്ക് അറിവില്ലാത്തതുപോലെ നിങ്ങൾ ചോദിക്കലാ. അപ്പോൾ ഒപ്പമുള്ള ഒരാൾ നിസ്കരിക്കാത്ത ഒരാളെന്നിരിക്കാം, അല്ലെങ്കിൽ നിസ്കാരത്തിനൊരു ശ്രദ്ധയില്ല, അപ്പോൾ നമുക്ക് ഇയാൾ നിസ്കരിക്കല്ല ഒന്ന് പറഞ്ഞു കൊടുത്താണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ്, നിങ്ങൾ അന്ന് എപ്പോഴും നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്നും കൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്കിത് പ്രയാസകരമായി തീരെയില്ല. ഈ പറയുന്ന ആൾക്ക് അപ്പോൾ ചോദ്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ചോദിക്കാം എന്നത് ഈ ഹദീസിൽ നിന്ന് ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ച കാര്യമാണ്. ഈ അഞ്ച് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല ഫഅഖ്ബിർനി അനിൽ ഈമാൻ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്കിൽ എനിക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽഖദരി ഖൈരിഹി വശർരി. ആറ് കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അവൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അവൻ്റെ റസൂലുകളിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ഖളാഇലും ഖദറിലും അവൻ്റെ വിധി നിർണയത്തിൽ വിശ്വസിക്കുക. ഇതിൽ ഖളാ ഖദർ എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. പിന്നെ എന്തുകൊണ്ട് പ്രത്യേകം വേറിട്ട് പറഞ്ഞത്, അതിൻ്റെ പ്രാധാന്യം കാരണത്താലാണ്. ഖദറിൽ വിശ്വസിക്കുക എന്നത് യഥാർത്ഥത്തിൽ വിധിയിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. പക്ഷേ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം കാരണത്താലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എനിക്ക് ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു നൽകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് എങ്ങനെ, കഅന്നക തറാഹു, അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഅഖ്ബിർനി അനി സാഅ, എങ്കിൽ എനിക്ക് സാഅത്തിനെ കുറിച്ച് പറഞ്ഞു നൽകണം. സാഅത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ സാധാരണ സമയത്തിന് പറയുന്നതാണ്. പക്ഷേ അസ്സാഅ എന്ന് ഖുർആനിൽ ഉപയോഗിക്കപ്പെടുന്ന ഏതിനെ കുറിച്ചാണ്, അന്ത്യനാളിനെ കുറിച്ചാണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അന്ത്യനാളിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു നൽകണം, അതായത് അതിൻ്റെ സമയം എപ്പോഴാണ് എന്ന് പറഞ്ഞു നൽകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ചോദ്യം അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാൾ വിവരമില്ല. ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്, രണ്ടുപേർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയില്ല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും അറിയുകയില്ല. രണ്ടുപേരും ആ കാര്യത്തിൽ തുല്യരാണ്. നോക്കൂ, നിങ്ങൾ ചോദിച്ചത് ജിബ്രീലാണ്, മലക്കുകളുടെ നേതാവാണ്. ഉത്തരം പറയാനിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവിടുന്ന് ആദം സന്തതികളുടെ നേതാവാണ്. ഇതിൽ ചോദിച്ചാൾക്ക് ഉത്തരം പറഞ്ഞാൾക്കും ഇതറിയില്ലെങ്കിൽ ഇനി ദുനിയാവിൽ വരാനിരിക്കുന്ന ഒരു മനുഷ്യനും ഇതറിയില്ല. ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം കേവലം ഊഹങ്ങൾ മാത്രമാണ്. ചില ആളുകൾ എന്തിൻ്റെ മുന്നിലും പിന്നിലും സയൻസ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അന്ത്യനാൾ, ലോകം ഇത്ര വർഷം കഴിഞ്ഞാൽ അവസാനിക്കും, അവനൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. അവനും അറിയില്ല, വേറെ ഒരാൾക്കും അറിയില്ല, അള്ളാഹുവിനും മാത്രമേ അതറിയുള്ളൂ. അതേപോലെ തന്നെ ഹദീസ് എന്ന പേരിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കാറുള്ളതാണ്, 1500 വർഷത്തിനപ്പുറം എൻ്റെ ഖബറിൽ ഞാൻ കിടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. ഈ ളഈഫായ മൗദു ഹദീസ് അത് ഓരോ 500 വർഷത്തിലും വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞ 500 വർഷം കിടക്കൂല, പിന്നെ 1000, പിന്നെ 1500. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ 2000 ആക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തന്നു എന്നല്ല, അതായത് എപ്പോൾ സംഭവിക്കുമെന്ന്, അതിൻ്റെ ദിവസം എന്നാണ് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതൊരു വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ അത് ഏത് ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഏറ്റവും വലിയ നേതാക്കന്മാർ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ മറ്റുള്ളവരുടെ വർത്തമാനം വെറുതെ ചില ആളുകൾ ഇതൊക്കെ വായിക്കും. ഇതൊന്ന് വിശ്വസിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഗണന നൽകിക്കൊണ്ടോ വായിക്കരുത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളിൽ നിന്ന് മറച്ചു വെച്ച വിജ്ഞാനമാണത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫഅഖ്ബിർനി അൻ അമാറാതിഹ, എങ്കിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ ചെറിയ രണ്ട് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ചെറുതുണ്ട്, വലുതുണ്ട്. ചെറിയ അടയാളങ്ങൾ, അത് സംഭവിച്ചു കഴിഞ്ഞതുണ്ട്, സംഭവിക്കാനിരിക്കുന്നതുണ്ട്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ രണ്ട് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ഒന്നാമത്തേത് അടിമ സ്ത്രീ അവളുടെ ഉടമസ്ഥനെ പ്രസവിക്കലാണ്. ആ ഹദീസിന് പല വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് ചില ആളുകൾ പറഞ്ഞു, ഒരു അടിമ സ്ത്രീയായ സ്ത്രീ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും പിന്നീട് അയാൾ രാജാവായിത്തീരുകയും ചെയ്യും. അപ്പോൾ ഈ രാജാവ് എന്ന അർത്ഥത്തിൽ ഈ സ്ത്രീയുടെ ഉടമസ്ഥനായി അയാൾ മാറുന്ന സ്ഥിതി ഉണ്ടാകും. മറ്റു ചിലർ പറഞ്ഞു, അടിമ സ്ത്രീകൾ അധികരിക്കുകയും സമ്പത്ത് ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുകയും അങ്ങനെ അടിമ സ്ത്രീ കുട്ടികളെ പ്രസവിക്കുകയും ഈ കുട്ടി തൻ്റെ പിതാവിൻ്റെ സ്വത്ത് അനന്തരമായി എടുക്കുമ്പോൾ, വാപ്പാൻ്റെ സ്വത്തിൽപ്പെട്ടതാണ് ഉമ്മ, ഉമ്മയെ പിന്നെ ആ സ്വത്തിൽ പങ്കുവെച്ചുകൊണ്ട് ലഭിക്കുകയും ചെയ്യലാണ്. മനസ്സിലായെങ്കിൽ അടിമ സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിക്കുക, അടിമ സ്ത്രീ ആരുടെ പിന്നെ സ്വത്തിൽപ്പെട്ടതാണ്? വാപ്പാൻ്റെ സ്വത്തിൽപ്പെട്ടതാണ്. ഈ കുട്ടി സ്വതന്ത്രനാവുകയും വാപ്പയുടെ അനന്തരാവകാശത്തിൽ നിന്ന് ഈ അടിമ സ്ത്രീയുടെ പങ്ക് ഈ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുക. അങ്ങനെ സംഭവിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, മാതാക്കൾ അവർ തങ്ങളുടെ കുട്ടികളെ പ്രസവിക്കുകയും ആ കുട്ടികൾ അവരുടെ ഉടമസ്ഥന്മാരുടെ സ്വഭാവത്തിലേക്ക് വന്നെത്തുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. അത് മാതാവിനെ ധിക്കരിക്കുന്ന അവസ്ഥ വർദ്ധിക്കും. അമ്മമാരോട്, ഒരു അടിമയോട് ഉടമസ്ഥൻ പെരുമാറുന്നത് പോലെ മക്കൾ പെരുമാറുന്ന സ്ഥിതിവിശേഷം സംഭവിക്കും. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ കാണാവുന്ന കാര്യമാണ്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ മാതാപിതാക്കളോടുള്ള ധിക്കാരം അധികരിക്കുക എന്നതാണ്. അപ്പോൾ ജനങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ചൂടാവുന്ന ആൾക്കാരുണ്ട്. അവനവന് വേണ്ട കാര്യങ്ങൾ ഉമ്മ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഉമ്മാനോട് മോശമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് ഈ പറഞ്ഞ ഹദീസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടു. രണ്ടാമത്തെ അടയാളം അവിടുന്ന് പറഞ്ഞു, അൻ തറൽ ഹുഫാത അൽ ഉറാത അൽ ആലത റിആ അശാ യതതാവലൂന ഫിൽ ബുനിയാൻ, നഗ്നപാദരായ കാലിൽ ധരിക്കാൻ ചെരുപ്പുകളില്ലാത്ത, ശരിയായ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ദരിദ്രരായ ആളുകൾ, ധാരാളം കുടുംബ ബാധ്യതകളുള്ള ദരിദ്രരായ ആളുകൾ അവർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ, അതിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിക്കുന്നത് നിങ്ങൾ കാണും. അതിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിക്കുന്നത് നിങ്ങൾ കാണലാണ്. അതാണ് അന്ത്യനാളിൻ്റെ രണ്ടാമത്തെ അടയാളം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അറബികൾ അവർക്ക് സമ്പത്ത് അധികരിക്കുകയും അവർ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതല്ലെങ്കിൽ പൊതുവെ ദരിദ്രരായിരുന്ന ആളുകൾ വീട് അതിൻ്റെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കുന്ന അവസ്ഥ. ഇന്നത്തെ കാലത്ത് അത് വ്യാപകമാണ് എല്ലായിടത്തും. ആളുകൾ വീടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നോക്കുന്ന അപ്പുറത്തുള്ള വീടാണ്, അതിനേക്കാൾ വലുപ്പത്തിന് ഉണ്ടാവണം എന്നുള്ള മത്സരത്തിലാണ് ആളുകൾ പലരും വീട് നിർമ്മിക്കുന്നതന്നെ. അപ്പം ഇങ്ങനെ വീടിൻ്റെ കാര്യത്തിൽ ആളുകൾ മത്സരിക്കുന്ന, ദരിദ്രരായ ആളുകൾ വരെ അതിനുവേണ്ടി മത്സരിക്കുന്ന അവസ്ഥ കാണപ്പെടുക എന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം സുമ്മൻ തലഖ്, അദ്ദേഹം തിരിച്ചുപോയി. ഫലബിസ്തു മലിയ, അങ്ങനെ ഞാൻ കുറച്ചു കാലം അവിടെ ചിലവഴിച്ചു. ചില പണ്ഡിതന്മാർ പറഞ്ഞു കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു, മറ്റു ചിലർ പറഞ്ഞു ഇല്ല, രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം. സുമ്മ ഖാല ലി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഉമർ അതദ്രി മനിസ്സായിൽ, ഉമർ ആരാണ് ആ ചോദ്യകർത്താവ് എന്ന് താങ്കൾക്ക് മനസ്സിലായോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദീനുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യത്തിനും പറയാവുന്ന ഉത്തരമാണ്. നിനക്കറിയില്ലെങ്കിൽ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിച്ചാൽ അല്ലാഹു റസൂലുഹു അലം. എന്നാൽ ദുനിയാവിൽ ഗൈബിയായ എന്തെങ്കിലും കാര്യം അറിയുമെന്ന് വെച്ചാലോ, ഉദാഹരണത്തിന് നാളെ മഴ പെയ്യുമെന്ന് വെച്ചാൽ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു റസൂലു അലം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അള്ളാഹു അലം. അവിടുന്ന് വഫാത്തായതിന് ശേഷം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദീനുമായി ബന്ധപ്പെട്ട മസ്അലകളിൽ ഒരാൾ അള്ളാഹു റസൂലുഹു അലം എന്ന് കഴിഞ്ഞു പോയ മുൻപ് നടന്നുപോയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു അള്ളാഹു റസൂലുഹു അലം എന്ന് ഒരാൾ പറഞ്ഞാൽ തെറ്റില്ല, ദീനുമായി ബന്ധപ്പെട്ടത് തെറ്റില്ല. ചിലർ പറഞ്ഞു, ഇല്ല അങ്ങനെ പറയാതിരിക്കലാണ് നല്ലത്, അള്ളാഹു അലം. അവിടുന്ന് വഫാത്തായത് കാരണത്താൽ അള്ളാഹു അലം എന്ന് പറയലാണ് നല്ലത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു അല്ലാഹു റസൂലു അലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, ആ വന്നത് ജിബ്രീൽ ആയിരുന്നു. അതാകും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഇതൊന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലായി, ദീന് പഠിക്കാൻ ഏറ്റവും നല്ല എളുപ്പവഴികളിലൊന്ന് ഏതാണ്? ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ്. കുട്ടികളെ ദീന് പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ് ചോദ്യം പറയാം, ഉത്തരം പറയാം, ചോദ്യം പറയാം, ഉത്തരം പഠിപ്പിക്കുക. ഇങ്ങനെ ചോദ്യോത്തര രൂപത്തിൽ പഠിപ്പിക്കുക എന്നത് ദീൻ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് നമ്മൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഹദീസാണ്. ഇത്രയുമാണ് നമ്മൾ ഫുസൂൽ സലാസയിലെ രണ്ടാമത്തെ അസൽ ഇതോടുകൂടി കഴിഞ്ഞു അൽഹംദുലില്ലാ. ഒന്നാമത്തെ അസൽ മഅ്രിഫത്തു അർറബ്ബ്, റബ്ബിനെ അറിയലാണ്, അത് നമ്മൾ കഴിച്ചു അൽഹംദുലില്ലാ. രണ്ടാമത്തേത് മഅ്രിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, ഇസ്ലാമിനെ അറിയലാണ്. അതാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത്, എന്താണ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പദവികൾ, ഇസ്ലാം, ഈമാൻ, എഹ്സാൻ, ഇതിനുള്ള തെളിവുകൾ എന്താണ്, ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ അടിസ്ഥാനം ഏതാണ്? മഅ്രിഫത്തു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കലാം. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസിൽ നമുക്കത് വിവരിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം. وبارك على نبينا محمد وعلى آله وصحبه وسلم.